എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം. പ്രായമുള്ള പല അപ്പുമാരെ അമ്മച്ചവരെ കാണാൻ ഒക്കുന്നുണ്ട്. സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവരും മധ്യ വയസ്കരിൽ മുകളിലോട്ടാണ് ഞാൻ കാണുന്നു. ആയുസിന്റെ മധ്യത്തിൽ ഒരു വയസ്സായ ഡിസിഷനാണ്. ഇത് ഓർഗനൈസ് ചെയ്ത പ്രിയ ഓർഡേഴ്സിനെ ഞാൻ വിശേഷമായി അഭിനന്ദിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ദൈവസേന ഇരിപ്പാനായി കടന്നു വന്ന എല്ലാവരും തന്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ ക്യാമ്പിനെ പറ്റി ഓർക്കുമ്പോ യേശുവിന്റെ അടുക്കൽ 3 ദിവസമായി പോയിരുന്ന ആ മനുഷ്യരെ ഞാൻ ഓർത്തു പോവുകയാലൂയ. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെയോ കരുതിയിട്ടുണ്ട്. ആ കരുതിയ കാര്യങ്ങൾ നമ്മൾ പ്രാപിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്ന്, നമ്മൾ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് കിട്ടുവാൻ വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. പറയുന്നുണ്ടോ, കർത്താവേ നിങ്ങൾ എന്നോട് സംസാരിക്കണമേ, എന്റെ ജീവിതത്തെ പറ്റി, എന്റെ കുടുംബത്തെ പറ്റി, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി, കുറവുകളെ പറ്റി എന്നോട് സംസാരിച്ച് അവിടുന്ന് എന്റെ ജീവിതത്തിൽ തിരുത്തലയച്ച് കർത്താവിന് പ്രയോജനമുള്ള ആളാക്കി എന്നെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കടന്നു വരുമ്പോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചിന്ത ഏതാണ്? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാനൊരു അവസരം. ഈ ക്യാമ്പിന് കടന്നു വരുമ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു ചിന്ത പറയുന്ന ഒരാളുടെ സമയം തരിക. എനിക്കടി ആരെങ്കിലും പറയാമോ? ഓ പ്രൈസ് ദി ലോർഡ്. ഈ പ്രിയ സഹോദരൻ പ്രാർത്ഥിച്ചാ വന്നത് എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന്. എല്ലാരും അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരാണ്, എടുത്തു പറഞ്ഞില്ല എന്നുള്ളൂ അല്ലേ? എന്താണ് ഈ രൂപാന്തരം? രൂപാന്തരത്തിന്റെ ശ്രേഷ്ഠമായ ഒരു രൂപം ഒന്ന് കാണാമോ? കൊരിന്ത്യക്കാരോട് പൗലോസ് പറയുന്നു, ഇങ്ങനെ പറയുന്നു, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രകാശിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവിന്റെ ദാനമായി തേജസ്സിനേ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ പോലെ ഒരു രൂപാന്തരം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോ യേശുവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇരിക്കാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രായമുള്ള, കൂടുതൽ പ്രായമുള്ള ചില അപ്പച്ചന്മാരെ പോലെ എനിക്കും പ്രായമുള്ള ആളാ. എന്നാ നിങ്ങളെ കണ്ടപ്പോ പ്രത്യേകിച്ച് ഒരു സന്തോഷം. സാധാരണ ക്യാമ്പുകൾക്ക് വളരെ കുറവ് മാത്രമേ അങ്ങനെയുള്ള ആളുകളെ കാണുന്നുള്ളൂ. അവരോട് ഒരു വാക്ക് പറയാനാണ് എന്റെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത്. കുറച്ച് പ്രായമായി കഴിയുമ്പോ എന്നെ കൊണ്ട് ഇനി ഒന്നും കൊള്ളുകയില്ല എന്നൊക്കെയുള്ള ചിന്ത പലർക്കും വരാറുണ്ട്. അങ്ങനെയുള്ള ചിന്ത അരുത്. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ ഒക്കും. തുടർന്ന് കർത്താവായ യേശു സ്വർഗരാജ്യത്തെ പറ്റി ഉപമിക്കുമ്പോ വേലയ്ക്ക് വേണ്ടി വേലക്കാരെ വിളിക്കുന്ന ആൾക്കാരെ പറ്റി, ആ വീട്ടോടേനെ പറ്റി പറഞ്ഞു. രാവിലെ ഇറങ്ങി 5 മണിനേരം, 6 മണിനേരം, 7 മണിനേരം, 8 മണിനേരവും, 11 മണിനേരവും വേലക്കാരെ ഉടയവൻ വിളിച്ചു. എന്താണ് ഈ 11 മണി? പ്രൈസ് ദി ലോർഡ്. അപ്പൊ 11 മണി വരെയും പ്രയോജനമായ ഒരു പണിയും ചെയ്യാവുന്ന ഒരാളിനെ പോലും കർത്താവ് വേണ്ടാന്ന് വെച്ചിട്ടില്ല. കർത്താവിന് ആളോട് പറയാനുള്ളത്, നിന്റെ ജീവിതത്തിലെ 11 മണിക്ക് ഇതുവരെ നിന്നെ അവര് ആ 11 മണി നേരം നിന്നെ ആളുകളോട് ആ ഉടയവൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ ദിവസം മുഴുവനും മെനക്കെട്ടൊന്നും? ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങളെ ആരും വിളിക്കാതുകൊണ്ടാണ് ഞങ്ങള് അവിടെ നിന്നെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, എന്നാ ആരും വിളിക്കാത്ത ആളുകളല്ലേ ഇവിടെ ഉള്ളവര്? അനേകനും വിളിച്ച് ഒരുപക്ഷെ ലോകത്തിന്റെ കാര്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം അധ്വാനിച്ചവരാണ് എന്ന് ഞാൻ പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ബലി ചെയ്യാനുണ്ട്. വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അത് നമുക്ക് എല്ലാവർക്കും ബാധമാണ്. അതുകൊണ്ട് നമ്മൾ ആരും കർത്താവിന് കൊള്ളുകയില്ല ഇനിയും ചിന്തിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ശിംശോൻ ഒരു കഴുതയുടെ പച്ച താടി എല്ല് എടുത്തു കയ്യിൽ. ആ കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട് ഒരു പീരങ്കി കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ശത്രുസംഹാരം ശിംശോൻ നടത്തി. എന്താ ഈ കഴുതയുടെ പച്ചത്താടി എല്ല് എന്ന് പറഞ്ഞ എറിഞ്ഞുകളഞ്ഞ ഒരു സാധനം, ഇനിയും പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത ഒരു സാധനം. അതിനെ ശിംശോൻ ഉപയോഗിച്ചത് അത് നമുക്കൊരു മോഡലാ. ഒരു വാക്കൂടെ, വൃദ്ധനായിരിക്കുന്ന ഇസാക്ക് കണ്ണു മങ്ങിയിരുന്നു. കണ്ണു മങ്ങിക്കഴിഞ്ഞാൽ എന്തിനും കൊള്ളാമോ? എന്നാൽ ദൈവം അവനെ കൈവിട്ടിട്ടില്ല. അവന്റെ പക്കലാണ് ദൈവം അനുഗ്രഹം ഏൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ബ്ലൈൻഡായ ഇസാക്കിന്റെ കയ്യിൽ അനുഗ്രഹം ദൈവം ഏൽപ്പിച്ചെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും രോഗമുണ്ടായിരിക്കാം, പ്രയാസം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ശരീരത്തിന്റെ അതനുസരിച്ചായിട്ട് പണി ചെയ്തില്ലായിരിക്കാം, എങ്കിലും അടുത്ത തലമുറയ്ക്കുള്ള അനുഗ്രഹം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ഇളയവര്, പ്രായം കുറഞ്ഞവര് അതോർത്താത്ത അപ്പച്ചന്മാരെയും അമ്മച്ചമാരെയും, ഹല്ലേലൂയ, അവരുടെ കയ്യിൽ ദൈവം അനുഗ്രഹം വെച്ചിട്ടുണ്ട്. അവരിൽ കൂടിയുള്ള അനുഗ്രഹത്തിന് വേറെ പോകും വഴിയില്ല. എന്നാ ഇന്നത്തെ തലമുറ അനുഗ്രഹം ഏറ്റെടുക്കുന്നതല്ല. ആ അനുഗ്രഹം വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു തലമുറയാണ് നമ്മുടെ മധ്യ നമ്മൾ ആയിരിക്കുന്ന തലമുറ എന്ന് പ്രത്യേകം ഓർക്കണം. ഹല്ലേലൂയ. പ്രായമുള്ളവരെ ഒരു വാക്കുകൂടെ പറഞ്ഞു ഞാൻ മുൻപോട്ട് പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, നമ്മൾ എല്ലാവരും പ്രായമുള്ളവരാ. വേറെ ആരെയെങ്കിലും അല്ലെ, 42 വയസ്സിന് മുകളിലുള്ളവർ പ്രായമുള്ളവരാ. അപ്പോ ഇനിയും നിങ്ങളോട് പറയാനുള്ളത്, 42 വയസ്സിന് താഴെയുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനൊക്കും. ഓക്കെ. അതിനകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടും, നിങ്ങളുടെ കുടുംബത്തിലെ അനുജന്മാരും അനുജിത്തുമാരും ഉൾപ്പെടും. അവർക്ക് വേണ്ടി ഒരു ദൂത് ഇത് ഏറ്റെടുത്താട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ നാം ഇളയവരുമായിട്ട് പങ്കിടാൻ നോക്കും. അതിന് ധാരാളം വശങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ അത് ഇളയവർക്ക് കൈമാറുക. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ഇളയ തലമുറ റിപ്പീറ്റ് ചെയ്യാതിരിക്കേണ്ട വണ്ണം അവർക്ക് ശരിയായ ഇൻഫർമേഷൻ കൈമാറുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാ. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ അത് അവരും പരാജയപ്പെടുവേണ്ടൊക്കെ വേണം ഇടയാകാതെ വണ്ണം അവർക്കൊരു മോഡലായി നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. കുടുംബജീവിതത്തിലെ പരാജയങ്ങളും അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. പറയാം, മോനെ മോളെ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, ആ ഒരു ചുവട് ശരിയായില്ല എന്ന് പറഞ്ഞ് പരാജയങ്ങൾ അവരുടെ വിജയത്തിന് നോക്കിയാൻ കഴിഞ്ഞാൽ ആ പരാജയത്തെ വിജയത്തിലേക്ക് നടത്തുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജനറലായിട്ട് ആ കാര്യം പറയുന്നേ. ഇന്നത്തെ ഇളയ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ലക്ഷ്യമില്ലായ്മ. എതുവഴി പോയാൽ സംതൃപ്തി നേടാം, ഏത് വഴി തിരഞ്ഞെടുത്താൽ ഫുൾഫിൽമെന്റ് കിട്ടും. പലരും വർഷങ്ങൾ ചെലവിട്ടിട്ട് അവരുടെ പ്രവർത്തനം പരാജയമാണ് എന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു ലളിതമായ ഉദാഹരണം, ഒരാളിന്റെ ഒരു ഒരു യുവാവിന്റെ ഒരു യുവതിയുടെ സാക്ഷ്യമാണിത്. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകാൻ വേണ്ടി ജീവിതം മുഴുവനും കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ചെലവഴിച്ചു, എഞ്ചിനീയറിങ്ങോ അങ്ങനെയുള്ള, അത് കഴിഞ്ഞ് എന്തെല്ലാം ടെക്നിക്കൽ പഠിച്ചു. കമ്പ്യൂട്ടറെ ശരണം, കമ്പ്യൂട്ടർ പ്രൊഫഷണൽ, അതായിരുന്നു ലക്ഷ്യം. പക്ഷേ കമ്പ്യൂട്ടർ സ്ക്രീനെ നോക്കുമ്പോ കണ്ണിൽ കൂടെ വെള്ളം വരുന്ന ഒരു രോഗം. കമ്പ്യൂട്ടർ സ്ക്രീനെ നോക്കാൻ വയ്യ. എന്ത് പറ്റി പഠിച്ചതിന്? അപ്പോ ജീവിതത്തിൽ എല്ലാം കമ്പ്യൂട്ടർ സ്ക്രീനായി നോക്കിയ ഒരാളിന് രാജ്യം സംഭവിച്ചു. ഞാൻ പറഞ്ഞത് ഒരു കൊച്ചുദാഹരണ പറഞ്ഞത്. ഇങ്ങനെ അനേകരും ഓരോരോ വഴികൾ തിരഞ്ഞെടുത്തിട്ട് ഇത് അതിന്റെ അങ്ങേയറ്റമെന്ന് കരുതി വഴിതെറ്റിപ്പോകുന്ന ധാരാളം അവസരങ്ങളുണ്ട്. ഈ പരാജയങ്ങൾ വരുന്നതിന് മുമ്പ് യഹോവ ഭക്തിജ്ഞാനത്തിന്റെ ആരംഭമാകുന്നുള്ള കാര്യം ജനങ്ങളെ പഠിപ്പിക്കുവാൻ നമുക്കിടയാകണം. പലപ്പോഴും നമ്മുടെ മനോഭാവം, നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ മറ്റുള്ളവർക്കൂടെ പ്രശ്നം ഉണ്ടാകട്ടെ എന്ന് കരുതുന്ന ഒരു സ്വാർത്ഥ മനോഭാവം പലപ്പോഴും രക്ഷിക്കപ്പെടാത്ത ഹൃദയത്തിനുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഹൃദയത്തിന്റെ അവസ്ഥ, എനിക്കൊരു പ്രയാസം ഉണ്ടായാൽ ഈ പ്രയാസം മറ്റുള്ളവർക്ക് ഉണ്ടാകരുതെന്നുള്ളതാ. ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. പ്രായമായ ഒരാള് ദൂരെ യാത്ര ചെയ്തു. പുതിയ വഴിയിൽ കൂടി മുന്നോട്ട് പോയി. അവിടെ പോയപ്പോൾ കടക്കുവാൻ പ്രയാസമുള്ള ഒരു തോട് അദ്ദേഹം കണ്ടു. അദ്ദേഹം അത് കടന്നു. ആ തോടിന്റെ അക്കരെ അദ്ദേഹം ഇരുന്നിട്ട് ഒരു തടി വെട്ടി ആ തോടിന് കുറുകെ ഒരു പാലമിടുവാൻ ശ്രമിക്കുകയാ. അതുവഴി ഒന്ന് വേറെ ആരോ പറഞ്ഞു, വൃദ്ധനെ നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? നിങ്ങളുടെ പണി കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് മുന്നോട്ട് പോയാ പോരായോ എന്ന് ചോദിച്ചപ്പോ ആ വൃദ്ധൻ പറഞ്ഞ മറുപടി, എനിക്ക് ശേഷമായൊരു യുവാവ് വരുന്നുണ്ട്. ഞാൻ അനുഭവിച്ചത്രയും കഷ്ടപ്പാട് ഈ തോട് കടക്കുവാൻ അവൻ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പാലമിട്ടിട്ടേ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മേക്ക് ബ്രിഡ്ജസ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ ടു ഗോ ഫോർവേഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരായിട്ട് നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക് ഒക്കെ പ്രശ്നം സൃഷ്ടിക്കുന്ന പ്രായമുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തോടുകൾ വെട്ടുന്ന, അതായത് നിർവഹിപ്പിക്കുന്നവരായിട്ടല്ല, പാലങ്ങൾ പണിയുന്നവരായിട്ട് നമ്മുടെ ജീവിതം തിരികട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ നിമിത്തം സ്തോത്രം പറയുവാൻ അടുത്ത തലമുറയ്ക്കിടയാകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അടുത്ത തലമുറയുള്ള ബന്ധത്തിൽ പ്രായമുള്ളവർ ഉത്തരവാദിത്തം പറ്റിയാ പറഞ്ഞത്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോ ആദ്യമായി ഷെയർ ചെയ്യാനായിട്ട് ദൈവത്തിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ തീരുമാനങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിഷൻസ്. അത് 101 സങ്കീർത്തനത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. 101 സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ച്, ഇത് ഒരു സങ്കീർത്തന ധ്യാനം എന്ന് തന്നെ എടുക്കാം. അതോടുകൂടെ നമുക്ക് യു ക്യാൻ റീഡ് ഐ എം സോറി ഐ വിൽ സിംഗ് ഓഫ് മെർസി ആൻഡ് 101 സങ്കീർത്തനം വായിച്ച ആ സങ്കീർത്തനം മുഴുവൻ ഒരാൾ വായിക്കാം. വായിച്ചാട്ടെ, സങ്കീർത്തനം മുഴുവൻ വായിച്ചാട്ടെ. ഉള്ളവനെ ഞാൻ ശ്രമിക്കുകയില്ല. ദേശത്തിന്റെ വിശ്വസ്തന്മാർ എന്നോട് കൂടെ വസിക്കേണ്ടതിനെ ഇത് ഒരു ഒരു കുടുംബ സങ്കീർത്തനം എന്ന് ഇതിനെ നമുക്ക് വിളിക്കാം. സാധാരണ ശ്രദ്ധിക്കാത്ത തന്നെ കാര്യങ്ങൾ പ്രാർത്ഥനയോടെ അത് വായിച്ചപ്പോ എന്റെ ഹൃദയത്തിലേക്ക് വന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് തീരുമാനങ്ങളുടെ പ്രാധാന്യം, കുടുംബജീവിതത്തിൽ തീരുമാനങ്ങൾ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം, വീട്ടിൽ തീരുമാനങ്ങൾ ചെയ്യേണ്ടതിന്റെ ആവശ്യം, ഒരു വീട്ടിലുള്ള നിങ്ങളുടെ പെരുമാറ്റത്തെപ്പറ്റി നിങ്ങൾ തീരുമാനം ചെയ്യേണ്ട ആവശ്യം, ആ തീരുമാനത്തിന്റെ ക്വാളിറ്റി, ഇതാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തു പറയുന്നത്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ആനിമൽസിലേക്ക് പ്ലാന്റ്സിലേക്കൊക്കെ നോക്കിയാൽ ഓരോന്നിന്റെയും ഫങ്ഷൻ പ്രീ ഡിഫൈൻഡ് ആണ്, പ്രീ ഡിറ്റർമൈൻഡ് ആണ്. ഒരു പശുവും കിടാവും, അല്ലെ, കാളയും പശുവും കിടാവും ഒക്കെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതായിട്ട് നാം ഇമാജിൻ ചെയ്താൽ ഏത് തലമുറയിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ ഒരുപോലെ ആയിരിക്കും, അല്ലെ? പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, അത് പ്രീ ഡിഫൈൻഡ് ആണ്, അത് മുന്നേ തീരുമാനിച്ചിട്ടുള്ള ഒരു നിറവേറ്റുകയാ. എന്നാൽ ദൈവം നമുക്ക് വേണ്ടിയും പല കാര്യങ്ങളും മുമ്പേ ഡിറ്റർമൈൻഡ് ആണെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് കൊണ്ട് നാം തീരുമാനിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പൂർണ്ണഹൃദയം നമ്മളിൽ നിറവേറുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ പൂർണ്ണഹിതം. അപ്പോ നമ്മള് കേവലം ഡിഫൈൻഡ് ആയിട്ടുള്ള നേരത്തെ നിർവചിക്കപ്പെട്ട ഒരു രീതിയിൽ മാത്രമല്ല നമ്മുടെ പെരുമാറ്റം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പെരുമാറ്റം മുന്നോട്ട് പോകുന്നത് വ്യക്തികൾ തീരുമാനിക്കുന്നത് പോലെ കൂടെയാണ്. അതുകൊണ്ട് എടുക്കേണ്ട ശരിയായ തീരുമാനം എടുക്കേണ്ട തക്കതായ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. മേനയും നിറവേറ്റുകയും ചെയ്യുന്നതാണ് ദൈവസേനയിലുള്ളതായ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഉള്ളതായ ആ ഒരു ഓർഡർ. ദൈവത്തിന് വേണ്ടി തീരുമാനിക്കുക, അത് നിറവേറ്റുക. എന്തുകൊണ്ടാണത്? ദൈവത്തിന് വേണ്ടി തീരുമാനങ്ങൾ ചെയ്യുമ്പോൾ തുടർന്നുള്ളതായ പന്ഥാവിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് പോലെ കുടുംബ ജീവിതത്തിൽ തീരുമാനങ്ങൾ ചെയ്യേണ്ട ആവശ്യം, അതാണ് ഈ സങ്കീർത്തനം നമ്മൾ പറയുന്നത്. ദാവീദ് അതിനൊരു മോഡലാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാപ്പാടെ അറിയാവുന്ന കാര്യങ്ങൾ, പുതുതായിട്ടൊന്നും പറയാനില്ല. എന്നാൽ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് പ്രാക്ടിക്കൽ ആക്കുകയാണ് നമുക്ക് വേണ്ടുന്നത്. അതുകൊണ്ട് പുതിയ കാര്യം കേൾക്കുവാനല്ല, പുതുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുവാനായി നമ്മൾ ഒരുങ്ങണം. ഈ കേൾക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ, ശരിയാണ്, സത്യമാണ്, അത് പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാനായിട്ടൊരു ശ്രമം ഈ തീരുമാനങ്ങൾ നമ്മളും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ റെഫർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ എടുത്തു പറയുന്ന കാര്യങ്ങൾ ഓരോന്നായി ഒന്ന് ശ്രദ്ധിക്കാൻ പോകുക. അവിടെ പറയുന്നത്, ഒന്നാമതായിട്ട് അവിടെ പറയുന്നത്, ഞാൻ ദൈവം ന്യായത്തെയും കുറിച്ച് പാടും. ഐ വിൽ എന്നാണ് ഇംഗ്ലീഷ് വാക്യത്തിൽ, ഇംഗ്ലീഷ് പരിഭാഷയെ തുടങ്ങുന്നത്. ഐ വിൽ, ഞാൻ ചെയ്യും. അതിനകത്ത് തന്നെ ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഐ വിൽ എന്ന് പറഞ്ഞ് ഐ വിൽ. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വളരെ ബലമുള്ള ഒരു കാര്യമാണ് ഐ വിൽ എന്ന് പറയുന്നത്, അല്ലെ? ദൈവത്തിനെതിരായിട്ട് മനുഷ്യന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഘടകം മനുഷ്യന്റെ വില്ലാണ്. മനുഷ്യന്റെ വില്ലാണ് ദൈവത്തെ കളിൽ നിന്ന് മനുഷ്യനെ അകറ്റിയത്. മാനവജാതിയുടെ വീഴ്ചയുടെ ചരിത്രം വിണ്ണിന്റെ ചരിത്രമാണ് അല്ലെ? ഐ വിൽ അത് ശരിയായ പന്ഥാവിൽ ദൈവമായിട്ട് അലൈൻഡായിട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിലും ഐ വിൽ എന്ന് പറയാനൊത്താൽ അത് ഒരു ബെസ്റ്റ് ബിഗിനിങ് ആണ്. ഇപ്പോൾ അതൊരു റീ ബിഗിനിങ് ആണ്. ഐ വിൽ എന്നതിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. കുറച്ചൊക്കെ ശാസ്ത്രം പഠിച്ച ആളുകൾക്കറിയാം, ഭൂമി നടക്കുന്ന ഏത് കാര്യവും അല്ലെ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏത് കാര്യവും മൂന്ന് രീതിയിലാണ്. രണ്ട് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏത് രണ്ട് കാര്യങ്ങളും മൂന്ന് രീതിയിലാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോ അത് ഫിസിക്സിനകത്തുനിന്ന് ഞാൻ അധികം ശാസ്ത്രം പറയുകയല്ല, എന്തിന്റെ ഒരാശയം പറയുക. അതായത് ഫോഴ്സ്, ഏത് രണ്ട് ഫോഴ്സ് അല്ലെ ഏത് രണ്ട് മൂവ്മെന്റും മൂന്ന് രീതിയിലാണ് നടക്കുന്നത്. ഒന്നാമത്തേത് ഇത് രണ്ടും ഒന്ന് മറ്റൊന്നിന് അനുകൂലമായി അങ്ങനെ നടന്നാൽ ഒന്ന് മറ്റൊന്നുമായി യോജിച്ച് അതിലൊരു കോമൺ റിസൾട്ട് ഉണ്ടാകും, ഒരു പൊതുവായ റിസൾട്ട് ഉണ്ടാകും. രണ്ടാ ഒന്ന് മറ്റൊന്നിന് വിപരീതമായി എന്ന് പറഞ്ഞ ഒന്ന് മറ്റൊന്നിനെ ഇല്ലാതാക്കും. മൂന്ന് ഒന്ന് മറ്റൊന്നിന് ഭാഗികമായി അലൈൻഡായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും മധ്യേ ഏതാണ്ട് ഒരു ശകലം മിച്ചം കിട്ടും. മനസ്സിലാവുന്നോട് തന്നെ എനിക്കറിയാൻ വയ്യ, മനസ്സിലായ ഒത്തിരി പ്രയോജനമുള്ളതാ. ഇത് തന്നെ ഒരു വീട്ടിലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും മധ്യയുള്ള പ്രവർത്തനങ്ങളായ നീക്കങ്ങളായ ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് നമുക്ക് എടുക്കാം വാസ്തവത്തിൽ അല്ലെ. നിങ്ങൾക്ക് ഈ മൂന്ന് രീതിയിൽ പെരുമാറാൻ നോക്കും ഭാര്യയ്ക്കും ഭർത്താവിനും. ഒന്ന് ഒന്ന് മറ്റൊന്നിന് യോജിച്ചതായി, മറ്റത് ഒന്ന് മറ്റൊന്നിന് എതിർക്കുന്നതായി, മൂന്നാമത് ഭാഗികമായി യോജിച്ചതായി, ഭാഗികമായി എതിർക്കുന്നതായി. ആ വിഷയത്തിലേക്ക് ഞാൻ പിന്നെ വരാം വീടിന്റെ കാര്യത്തിൽ. എന്നാൽ ഇപ്പൊ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഈ മൂന്ന് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് ദൈവത്തിന്റെ വില്ലിന് വിപരീതമായി നമ്മുടെ കൊച്ചു വില്ല്, ഇതാ മനുഷ്യന്റെ ചരിത്രം. എന്നാൽ ദൈവത്തിന്റെ വില്ലിന് അലൈൻഡായിട്ട് നാം പോകുമ്പോൾ ദൈവത്തിന്റെ സർവശക്തിയും ദൈവത്തിന്റെ സർവ ദൈവത്തിന്റെ എല്ലാ റിസോഴ്സും നമുക്കുള്ളതാണ്. ദൈവത്തിന്റെ വിലിനെതിരായിട്ട് നാം മുന്നോട്ട് പോകുമ്പോ ഒരുപക്ഷെ വളരെ സ്പീഡിൽ ഒഴുകി വരുന്നതായിട്ടുള്ള ഒരു നദിയിൽ ഒരു കൊച്ചു വള്ളത്തിൽ മുകളോട്ട് തുഴയാൻ ശ്രമിക്കുന്ന ആളുകളെ പോലെ ഉദാഹരണം മാത്രം ശരിയല്ല. ദൈവം അങ്ങനെ ഒരു നോൺ ലിവിംഗ് പവർ അല്ല. എങ്കിലും നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയും, എന്നും തന്നെ താൻ ഒക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ബില്ലിനോട് യോജിച്ച് ഐ ബിൽ എന്നൊന്ന് പറയാമോ? സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പറയാമോ? ഹല്ലേലൂയ. വിവാഹ ജീവിതം ആരംഭിക്കുന്നത് പാശ്ചാത്യ സംസ്കാരം അനുസരിച്ച് ഐ ഡു എന്ന് പറയുമ്പോൾ അത് ഒന്നും പറയണ്ട, ഐ ഡു. അപ്പൊ ഐ ഡു പറഞ്ഞു തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് എന്തോട് പറയണോ? ഐ വിൽ എന്നോട് പറയണം. നല്ല കാര്യത്തിന് ഇനി എന്തൊക്കെ ഐ വിൽ എന്ന് പറയുന്നതായ കാര്യങ്ങൾ ഏതാണ്ട് 8-9 കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതൊന്ന് എടുത്തു പറയുകയാണ് തുടർന്ന് ഞാൻ ചെയ്യുന്നത്. ഒന്നാമതായി ദാവീദ് പറയുന്നത്, ഞാൻ നിനക്ക് കീർത്തനം പാടും, എന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ ഞാൻ എന്നെ ആരാധിക്കും. സ്തോത്രം. കുടുംബത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നതാണ്. കുടുംബത്തിലെ അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരം അത് ആരാധനയിൽ വീണ്ടും തുടങ്ങുന്നതാ.
അങ്ങനെ മാറി മാറിയിരുന്ന് പ്രശംസിക്കുകയും അസൂയപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ ഒന്നിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ജീവിതം വ്യത്യാസപ്പെടും, നിങ്ങളുടെ വീട് വ്യത്യാസപ്പെടും, അതൊരു പുതിയ ബിഗിനിങ്. ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബത്തിൽ ആരാധന പുനഃസ്ഥാപിക്കുക. നിങ്ങളുടെ വീട്ടിലെ ആരാധന എങ്ങനെ ഇരിക്കുന്നെന്ന് എല്ലാവരും ചോദന ചെയ്താട്ടെ. ഒരു കുടുംബം എന്നുള്ള നിലയിൽ നമുക്ക് ഐഡന്റിറ്റി തരുന്നത് അത് കേവലം നാം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതല്ല, ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളായിരിക്കുന്നത് മാത്രമല്ല, ദൈവസന്നിധിയിൽ രണ്ടോ മൂന്നോ പേരെ എന്റെ നാമത്തിൽ കൂടി വരുന്നത് ഒന്നാമതായി ആരംഭിക്കുന്നത് വീട്ടിലാണ്. ഹല്ലേലൂയ. ഭവനത്തിൽ രണ്ടോ മൂന്നോ പേർ യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്ന കൂടിവരവ് അത് ഭവനത്തിന് ഒരു ഉയർന്ന ഐഡന്റിറ്റി നൽകുന്നു. ഹല്ലേലൂയ. ഒന്നാമതായി നമ്മുടെ ഭവനത്തിൽ ദൈവാരാധന പുനഃസ്ഥാപിക്കുക. എല്ലാവരും നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്ത് തീരുമാനത്തിൽ മനുഷ്യമായിട്ടാണ് എടുക്കുന്നത്. ഒന്ന് തീരുമാനിക്കാമോ? നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാമോ? നിങ്ങളുടെ ഭവനങ്ങളിലെ നമ്മുടെ ഭവനങ്ങളിലെ ആരാധന എങ്ങനെയുണ്ട്? അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ചരിത്രം നോക്കിയാൽ ഈ പിതാക്കന്മാർ പോയ എല്ലാ സ്ഥലത്തും അവരാദ്യമായി ചെയ്യുന്നത് യാഗപീഠങ്ങൾ പണിയുമായിരുന്നു. എവിടെയാണ് കൂടാരമുണ്ടോ ആ കൂടാരത്തോട് അടുത്ത ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. എല്ലാവരും അവർ യാഗപീഠത്തിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ അവരുടെ ജീവിതം യാഗപീഠത്തിനും കൂടാരത്തിനും മധ്യയുള്ള ഒരു ജീവിതമായിരുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആരാധന എന്ന് പറയുന്നത് കേവല സഭായോഗങ്ങളിൽ മാത്രം വെളിപ്പെടേണ്ട ഒരു കാര്യമല്ല, വീട്ടിൽ വെളിപ്പെടേണ്ട ആരാധനയുടെ എക്സ്പ്രഷനാണ് ഇന്നത്തെ സഭയിൽ വെളിപ്പെടേണ്ടത്. ഏറ്റെടുക്കാമോ? സ്തോത്രം. ഒരു ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു വിളി നമ്മുടെ വീട്ടിൽ മുമ്പോട്ട് വയ്ക്കുവാൻ എല്ലാ പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ഇടയാകട്ടെ. ഓരോ പിതാവും തങ്ങളുടെ ഭവനത്തിന്റെ പുനസ്ഥാണെന്ന് വചനം പറയുന്നു. ആരാധനയിൽ പിള്ളേർ പാട്ടുപാടട്ടെ, ആരെങ്കിലും പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കാഴ്ചക്കാരായിരിക്കാനല്ല അദ്ദേഹം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഓരോ പിതാവിനെയും വീട്ടിലെ ആരാധന ഗൈഡ് ചെയ്യുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. സഹോദരന രാമൻ പറഞ്ഞാട്ടെ. സ്വത്രാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തീമോത്തിയോസിനും തീത്തോസിനും പൗലോസ് എഴുതുമ്പോൾ എൽഡേഴ്സ് ഡീക്കൺസ് ഇവരുടെ ക്വാളിഫിക്കേഷൻ പറയുമ്പോ സ്വന്തം കുടുംബത്തെ നടത്താൻ അറിയാൻ കഴിയാത്തവൻ ദൈവസഭയെ നടത്തുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ സഭാ ശുശ്രൂഷയുടെ പ്രൂവിംഗ് ഗ്രൗണ്ട് ആണ് കുടുംബം. സഭാ ശുശ്രൂഷയുടെ പ്രൂവിംഗ് ഗ്രൗണ്ട്. നിങ്ങൾക്ക് ലൈസൻസ്, കാറിന്റെ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആർ ടി ഓഫീസിൽ പോയി, അവിടെ നിങ്ങൾ ടെസ്റ്റ് നടത്തുമ്പോ അവിടെയും കുറെ റോഡുകളുണ്ട് അല്ലേ? പബ്ലിക് റോഡല്ല, പ്രൈവറ്റ് റോഡാ. ആ റോഡിനകത്തൂടെ വളഞ്ഞും തിരിഞ്ഞും പറഞ്ഞും ഒക്കെ പോയിട്ടല്ലേ ലൈസൻസ് എടുത്തുകൊള്ളു എന്ന് പറയുന്നത് പോലെ ദൈവസഭയിലെ ശിശു ദൈവസഭയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ്, നാം പ്രവർത്തിക്കുന്നതിന് മുമ്പ് എവിടെ പ്രവർത്തിക്കണം? വീട്ടിൽ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. എല്ലാവർക്കും ബാധമാകട്ടോ. ഒരു പബ്ലിക് മിനിസ്ട്രിക്ക് മുമ്പ് ദൈവം എന്റെ പ്രൈവറ്റ് മിനിസ്റ്ററെ നോക്കുന്നു. നമുക്കത് സമർപ്പിക്കാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ദാവീദ് പറയുകയാണ്, എന്താ പറയുന്നത്? ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. ഐ വിൽ പുട്ട് ഫോർവേഡ്, എന്റെ വീട്ടിൽ ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറും. എന്റെ വീട്ടിൽ ഞാൻ നിഷ്കളങ്ക ഹൃദയമുള്ളവനായിരിക്കും. ദൈവമുണ്ടാവും നമ്മുടെ ഹൃദയത്തെ തുറക്കാമോ? എ ഹാർട്ട് ഓഫ് ഇന്റഗ്രിറ്റി. ഹല്ലേലൂയ. നിഷ്കള ഹൃദയം. വീട്ടിൽ നിഷ്കളങ്ക ഹൃദയമില്ലെങ്കിൽ
ദൈവത്തിന് മുമ്പാകെ നിഷ്കളങ്ക ഹൃദയം ഉണ്ടാകില്ല. നിഷ്കളങ്ക ഹൃദയത്തിന്റെ അഭാവമാണ് അനേക കുടുംബങ്ങളുടെ പരാജയങ്ങൾക്ക് കാരണം. ഞാനും കാര്യം പറയുമ്പോ ഇവിടെ ഭർത്താക്കന്മാരും ഭാര്യമാരും ആയിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട നിങ്ങളുടെ സ്പൗസിനോടല്ല. ഈ കാര്യങ്ങൾ പറയുന്ന നിങ്ങളാരും എന്റെ ഭാര്യയ്ക്ക് നിഷ്കളങ്ക ഹൃദയമില്ല, അല്ലെ എന്റെ ഭർത്താവിനർക്ക് നിഷ്കളങ്ക ഹൃദയമില്ല ചിന്തിക്കരുത്, അങ്ങനെ ഈ മെസ്സേജിൽ പറയുന്നില്ല. താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഡയറക്റ്റായിട്ട് പറയുന്നതാണ്. ആ രീതി ദയവായിട്ട് എടുക്കണം. ഓക്കെ. കുടുംബ ജീവിതത്തിൽ നിഷ്കളങ്ക ഹൃദയത്തിന്റെ ആവശ്യം ഒന്നാമതായി പലരും കുടുംബ ജീവിതം ആരംഭിക്കുന്നതിനുണ്ട് തന്നെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് പലപ്പോഴും കുടുംബ ജീവിതം ആരംഭിക്കുന്നത്. അത് തന്നെ പരാജയമാ. സത്യം ഉള്ളത് മുഴുവനും തുറന്നു പറയാതെ ഭാര്യ അറിയേണ്ട ഭാര്യ ആകേണ്ട ആൾ അറിയേണ്ടത് മുഴുവൻ അറിയിക്കാതെ, അല്ലെ ഭർത്താവ് ആകേണ്ട ആള് അറിയേണ്ടത് മുഴുവൻ അറിയിക്കാതെ പലപ്പോഴും മറച്ചു വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് നിന്നുമ്പോൾ തന്നെ അടിസ്ഥാനത്തിൽ തകരാറുണ്ടാകുന്നുണ്ട്. എന്നാൽ ഓർക്കുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിലും ദൈവം സകലത്തിന് പരിഹാരം തരുന്നവനാണ്. നമുക്ക് വീണ്ടും ഓരോക്കും കാര്യങ്ങൾ ഏറ്റു പറഞ്ഞ് ആദ്യമായി ദൈവത്തോട് ഏറ്റു പറഞ്ഞ് കാര്യങ്ങൾ പരിഹാരം വരുത്തുവാൻ നിശ്ചയമായിട്ടും ദൈവസന്നിധിയിൽ അവകാശമുണ്ട്. ഏതായാലും നിഷ്കളങ്ക ഹൃദയമില്ലായ്മ നമ്മുടെ കുടുംബ ജീവിതത്തെ തകർക്കുന്നതാ. നമ്മളെല്ലാവരും അറിഞ്ഞാട്ട് എന്തുവാണ് ഈ നിഷ്കളങ്ക ഹൃദയമില്ലായ്മ? നിഷ്കളങ്കം, കളങ്കത്തോടുകൂടി നാം പെരുമാറുന്നത്, കളങ്കത്തോടുകൂടി നാം പെരുമാറുന്നതായ അനേക രീതികളുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. അവരവരെ ശോധന, അതായത് പല രീതിയിലാണ് വെളിപ്പെടുന്നത്. ഭാര്യയെ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിനെ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ കുടുംബ ജീവിതത്തെ തകർത്തുന്നത് ആ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. മലാഖി പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം പറയുന്നു പുരുഷനോട്, ദൈവം നിന്റെയും നിന്റെ ഭാര്യയുടെയും മധ്യ വിക്നസ്സാണ്. ദൈവം ഭർത്താവിന്റെയും ഭാര്യയുടെയും മധ്യ സാക്ഷിയാണ് എന്ന് പറഞ്ഞ അവരെങ്ങനെ പെരുമാറുന്നെന്ന് കാണുവാൻ ദൈവം നോക്കുന്നു. ഓർക്കുന്നുണ്ടോ ആദാമിന് മുമ്പാകെ മൃഗങ്ങളെ എല്ലാം ദൈവം കൊണ്ടുവന്നിട്ട് ദൈവം ഒരു കാര്യം വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതെന്തോ മൃഗങ്ങൾക്ക് ആദാം എന്ത് പേരിടുന്നെന്ന് കാണുവാൻ ദൈവം ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ ദൈവം ഉണ്ടാക്കിയ സൃഷ്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി എന്തോ മനുഷ്യൻ. അപ്പോ ഭാര്യയും ഭർത്താവ് എങ്ങനെ പെരുമാറുന്നെന്ന് കാണാൻ ദൈവം വിശേഷമായി അവരെ നോക്കുന്നു. ഓക്കെ, അത് നമുക്കൊരു പാഠമായിരിക്കട്ടെ. ദൈവസന്നിധിയിരുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം, എന്റെ കർത്താവേ ഭർത്താക്കന്മാരൊന്നും ഇങ്ങനെ ചിന്തിച്ചാത്ത, ഞാൻ എന്റെ ഭാര്യയോട് എന്റെ കുഞ്ഞുങ്ങളോട് നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. സഹോദരിമാര് ചിന്തിച്ചാട്ട്, പറഞ്ഞാട്ട് ഹൃദയത്തിൽ, കർത്താവേ എന്റെ ഭർത്താക്കൻ എന്റെ ഭർത്താവിനോട് എന്റെ കുഞ്ഞുങ്ങളോട് എന്റെ വീട്ടിൽ ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറും. കളങ്കമുള്ളതായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വെളിപ്പെട്ടാൽ അത് ദൈവമാവിട്ട് പറഞ്ഞിക്കാമ്പ തീരുന്നതിന് മുമ്പേ നിങ്ങള് ദൈവത്തോട് നേരത്തെ പ്രാർത്ഥിക്കണം. യോജ്യമായ കാര്യങ്ങളിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരോടും നേരത്തെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ക്രമീകരണം പ്രാർത്ഥനായിരുന്നു നിനക്കിടയാകട്ടെ. ഹല്ലേലൂയ. ഇതൊക്കെ പറയുന്നതല്ല, അന്തർഭാഗത്തെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിന്റെ മേ ജ്ഞാനം ഗ്രഹിക്കണമേ.
പ്രൈസ് ദ ലോർഡ്. 139-ാം സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് പോലെ അതേ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം. യഹോവയെ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവിൽ അറിയണമേ, വ്യസനത്തിലുള്ള വല്ല മാർഗവും എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ. എല്ലാവരും പറഞ്ഞത് യഹോവയെ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള വല്ല മാർഗവും എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ. കർത്താവ് അങ്ങനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബജീവിതം വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് പറയുന്ന വളരെ അത്യപ്രധാനമായ കുറെ കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അവിടെ ദാവീദ് ചോദിക്കുക, നീ എപ്പോൾ എന്റെ അടുക്കൽ വരും? എന്തൊരു ചോദ്യം! ഒരു വിഷയം ബൈബിൾ വേറെ എന്നെ ഇതുപോലൊരു ചോദ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ ഓർമ്മയിലില്ല. നീ എപ്പോൾ എന്റെ അടുക്കൽ വരും? സാധാരണ ആരാരോട് ഇങ്ങനെ പറയുന്നത്? ഒരാൾ നമ്മൾ ഫോൺ വിളിച്ച് അവിടുന്ന് എങ്ങനെ എപ്പോഴും അങ്ങോട്ട് വരുന്നു നമ്മൾ ആരോടാ പറയുന്നേ? ഭർത്താവിനോട് ഭാര്യയും ഭാര്യ ഭർത്താവിനോടും പറയുന്നതായ വാക്കായത് എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിലെ മൂന്നാമനായി കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യുക അവിടെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനത് ലളിതമായി പറയാം, കർത്താവ് നിങ്ങളുടെ വീട്ടിൽ വരുവാൻ്റെ വണ്ണം വീടിനെ ഒരുക്കുവാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയത്. ഹല്ലേലൂയ. വീട്ടിലെ കാര്യങ്ങൾ യേശു വീട്ടിൽ വരുമെന്നുള്ള ബോധത്തോടെ നിറവേറ്റുവാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്, അതാണ് തീരുമാനം. നീ എപ്പോൾ എന്റെ അടുക്കൽ വരുമെന്ന് ചോദിച്ചാൽ എന്റെ വീട് എന്റെ കർത്താവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. എല്ലാരും പറയാമോ, എല്ലാരും ഏറ്റു പറയാമോ, എന്റെ വീട് എന്റെ കർത്താവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഒരുങ്ങിയിട്ടില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിപ്പാൻ ഈ ദിവസങ്ങളുടെ ഇടയാകട്ടെ. അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാം. നീ എപ്പോൾ എന്റെ അടുക്കൽ വരും? എല്ലാരും ചോദിക്കാം അത് കർത്താവിനോട്. സ്തോത്രം. പ്രൈവറ്റ്ലി ഉറക്കെ പറഞ്ഞിട്ട് കഥയില്ല. അങ്ങനെ ചോദിക്കുന്നത് അടുക്കൽ ചെല്ലുന്നത് ഒരു അധികപ്പെട്ടല്ല അല്ലേ? ഹല്ലേലൂയ. ഓ, എത്ര മനോഹരമായിരിക്കുന്നു ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ഇരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും ചേർന്ന് കർത്താവിന്റെ കർത്താവ് ഞങ്ങളുടെ വീട്ടിൽ അവിടുന്ന് ഇപ്പോ വരുമെന്ന് ചോദിക്കുന്ന ഒരനുഭവം. ഹല്ലേലൂയ. ആ കുടുംബത്തെ അത്യന്തം ശ്രേഷ്ഠമായ നിലയിലേക്ക് അത് ഉയർത്തുന്നതാ. നീ എപ്പോഴെന്റെ അടുക്കൽ വരും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നത്, ഞാനൊരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ഒരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. അനേകം വീടുകളെ തകർക്കുന്നത്, കാണുവാൻ കഴിയാത്ത, കാണുവാൻ കൊള്ളാത്ത കാര്യങ്ങൾ വീട്ടിലെ ചില അംഗങ്ങൾ കാണുന്നത് കൊണ്ടാ. വാങ്ങിക്കാൻ പോകാത്ത കാര്യങ്ങൾ വാങ്ങിക്കുന്നു, അങ്ങ് നിന്ന് ഒഴിച്ചു വെക്കുന്നു, പാത്തു വെക്കുന്നു, പാത്തിരുന്ന് കാണുന്നു. നീച കാര്യങ്ങൾ അത് കുടുംബജീവിതത്തെ നശിപ്പിക്കുന്നതാ. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളെ ഒന്നിച്ചിരുന്ന് കാണാൻ വയ്യാത്ത കാര്യങ്ങൾ കാണാതിരിക്കുക എന്നുള്ള അതിന്റെ ഗോൾഡൻ റൂൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങള് നിങ്ങളുടെ കുഞ്ഞിനുടെ മുറിയിലേക്ക് ചെയ്യുമ്പോ പെട്ടെന്ന് ഒരു കമ്പ്യൂട്ടർ ഓഫ് ചെയ്താൽ ശ്രദ്ധിച്ചോണം. അല്ല, നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കാര്യം കണ്ടോണ്ടിരിക്കുക, അപ്പൊ കുഞ്ഞുങ്ങൾ വരുന്നു, അല്ലെ ഭാര്യ വരുന്നു, ഭർത്താവ് വരുന്നു, അപ്പോ നിങ്ങൾ സഞ്ചരിയാകുന്നുവെങ്കിൽ അതിന്റെ പുറകിൽ ഏതാണ്ടൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അവിടെ ഏറ്റെടുക്കണം. അപ്പോ കുഞ്ഞിലെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, കുടുംബത്തിനകത്ത് മാത്രമല്ല, നമ്മുടെ ക്വാളിറ്റി ആയത് സ്തോത്രം. എന്തോ തീരുമാനം, ഞാനൊരു നീച കാര്യ എന്റെ കണ്ണിന് മുന്നിൽ വയ്ക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വചനപ്രകാരം വൃത്തി ആയിട്ടുള്ളത് എന്താണ്, വൃത്തി അല്ലാത്തത് എന്താണ്, ഇതിനെ പറ്റി നമുക്കൊരു ഡിസേൺമെന്റ് ഉണ്ടായിരിക്കണം. ഇനി നീചകാരം കണ്ണുകൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, അത് നമ്മുടെ മീഷൻ ഉൾപ്പെടുന്നതാണ്, നമ്മുടെ പ്രൊസീഡ് അതിനകത്തുണ്ട്, നാം മുന്നോട്ട് പോകുന്നതായ നമ്മുടെ ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട്, നമ്മുടെ മുന്നാകെ നാം കാണുന്ന വിഷയങ്ങളുണ്ട്. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. നീ എന്താണോ കാണുന്നത് അതാണ് നിനക്ക് ലഭിക്കുന്നത്. നീചകാര്യം കാണുവാൻ താല്പര്യമുള്ളവരുടെ ജീവിതം ഏതാണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകും, അങ്ങനെ അവസാനിക്കും. അപ്പോ സങ്കല്പക്കാരൻ പറയുന്നത്, ഞാനൊരു നീച കാര്യം എന്റെ മുമ്പിൽ കണ്ണിന് മുമ്പിൽ വയ്ക്കില്ല. ദൈവമുമ്പാകെ നമുക്ക് തീരുമാനം ചെയ്യാം എന്തുവാണ് ഈ നീച കാര്യം. കേവലം ഇന്റർനെറ്റ് മാത്രമല്ല, ജീവിതത്തിൽ അനേക കാര്യങ്ങളുണ്ട് ദൈവം അംഗീകരിക്കാത്തത്, ജീവിതത്തെ നശിപ്പിക്കുന്നത്. ആ കാര്യങ്ങൾ മാറ്റിവെക്കാനായിട്ടുള്ള നമ്മുടെ തീരുമാനങ്ങളെ, പ്രൈസ് ദ ലോർഡ്, അത് നമുക്ക് തീരുമാനം ചെയ്യാം. അപ്പോ ഈ കാര്യം മലയാളത്തിൽ പറഞ്ഞത് എ വർത്ത്ലെസ് തിങ് എന്ന് പറയുന്നത് ഫാമിലി ലൈഫിന്റെ ഒരു ബഗ്ഗാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന്റെ ബഗ് എന്താണെന്നൊക്കെ അറിയാം. എന്ന് പറയുന്നത് പോലെ നീച കാര്യങ്ങൾ ബഗ്ഗാണ്. അതൊരു SMS ആയിരിക്കും ചിലപ്പോ, എത്രയോ ഭവനങ്ങളിലാണ് SMS നിമിത്തം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ആ അനാവശ്യമായൊരു നോട്ടമായിരിക്കാം, അനാവശ്യമായൊരു വാക്കായിരിക്കാം. വിരോധി അനുവാദം പറയുവാൻ അവസരം കൊടുക്കാതിരിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനാൽ പറയുക, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. ഈ ക്രമം കെട്ടത് നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കി അപ്ലൈ ചെയ്യാം. നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്, വീട്ടിലൊരു അംഗമാണ് ക്രമം കെടുന്നതെങ്കിൽ ഈ ക്രമം കേട് ചെയ്യുന്ന ആളിനെ നാം സ്നേഹിക്കാം. പക്ഷേ ക്രമക്കേട് ചെയ്യുന്ന ആളുകളുടെ പ്രവൃത്തിയെ നാം വെറുക്കുന്നു. പേരൻസ് ആയിട്ടുള്ളവരൊക്കെ വളരെ പഠിക്കേണ്ട ഒരു കാര്യമായത്, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളുടെ സ്നേഹമായിരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും അവര് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളുടെ വെറുപ്പ് പ്രദർശിപ്പിക്കാൻ നാം പലപ്പോഴും വേണ്ടവണ്ണം കഴിയുന്നില്ല. കാര്യം അവൾ എന്തോ വിചാരിക്കും, അല്ലെ അവൻ എന്തോ വിചാരിക്കും. ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ ആരായാലും എവിടെയാണെങ്കിലും സത്യത്തിനെതിരായിട്ടുള്ള കാര്യത്തോട് നമ്മുടെ ഇഷ്ടമില്ലായ്മ നിശ്ചയമായിട്ട് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വീണ്ടും പറയട്ടെ, വചനത്തിനെതിരായിട്ട് സത്യത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങളെ ഇഷ്ടമില്ലായ്മ, അതിനെതിരായി നിങ്ങൾ പണിയിച്ചല്ല, അത് നിങ്ങളുടെ നിഴലനുസരിച്ച് ചെയ്തു, പക്ഷെ നിങ്ങളുടെ ഇഷ്ടമില്ലായ്മ നിശ്ചയമായിട്ടും പ്രകടിപ്പിക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ വചനത്തിന്റെ ജ്ഞാനം ദൈവം നമുക്ക് തന്നിട്ടുള്ള പ്രകാരവും പരിശുദ്ധാത്മാവിന്റെ വിവേചനം തന്നിട്ടുള്ള പ്രകാരവും യോഗ്യമല്ലാത്ത കാര്യങ്ങളോട് നമ്മുടെ ഇഷ്ടക്കേട് അതാതിന്റെ സമയത്ത് പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ യുവതലമുറ നേരെ വഴി പോകുള്ളൂ. കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാർ പറയുന്നതല്ല പലപ്പോഴും ചെയ്യുന്നത്, മാതാപിതാക്കന്മാർ ഇഷ്ടം കാണിക്കുന്ന പലപ്പോഴും ചെയ്യുന്നത്. Children will not do what you say, but they will do what you like. They know what you like. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ സത്യത്തിനെതിരായ കാര്യങ്ങളോട്, യോജ്യമല്ലാത്ത കാര്യങ്ങളോട് ഉള്ളതായ ദൈവപൈതലിന്റെ മാതാവിന്റെ പിതാവിന്റെ ഇഷ്ടക്കേട് അതെടുത്തു കാണിക്കുന്നത് കുടുംബത്തിന്റെ ക്രമീകരണത്തിന് വളരെ ആവശ്യമാണ്. എല്ലാവരും പ്രാർത്ഥിക്കാനിരിക്കുക, അപ്പൊ ഒരാൾ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക. ഓ, അവന് പ്രായമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അടുത്തത് പ്രൈസ് ദി ലോർഡ്, എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ നമ്മുടെ കുഞ്ഞിന്റെ ശരീരത്തുള്ള ചെറിയെ നാം സ്നേഹിക്കേണ്ട കാര്യമില്ല, കുഞ്ഞിനെ സ്നേഹിച്ചാൽ മതി അല്ലേ. ചെറിയ അത് അമർത്തി കഴുകാം, ചില നന്ദാനും തിരക്കേടില്ല, അത് നന്മയ്ക്ക് വേണ്ടിയാ. സ്നേഹികൾ വരുത്തുന്ന മുറിവുകൾ വിശ്വാസത്തോടെ ഫലമെന്ന് വചനം പറയുന്നത് ഏതാണ്ട് ഇതിന് ചോദിച്ച കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ യോജ്യമല്ലാത്തത് കണ്ടാൽ ആ ആള് പ്രിയപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾ അത് എൻജോയ് ചെയ്യേണ്ട കാര്യമില്ല, അതിന് കൂടെ പോകേണ്ട കാര്യമില്ല. അതിനോടുള്ളതായ നമ്മുടെ വെറുപ്പ്, അങ്ങനെ വെറുക്കുന്ന ഹൃദയം നിങ്ങൾക്കുണ്ടാകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹവ്വ ഫലം കൊണ്ടുവന്ന സമയത്ത് തന്നെ പ്രിയേ ദൈവം പറഞ്ഞിട്ടുള്ളതായി തിന്നരുതെന്ന് എന്നൊരു വാക്ക് പറയാതെ അവള് തന്നത് വാങ്ങിച്ച് തിന്ന ഒരു ചരിത്രമാ നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ. അത് അവിടെ തന്നെ ഒതുക്കാമായിരുന്നു അല്ലേ. നമ്മൾ മുമ്പേ പഠിച്ചതാണ്, കേട്ടതാണല്ലോ. നേരത്തെ തെറ്റുകൾ പിന്നെ അടുത്ത തലമുറ ആവർത്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ കുടുംബത്തിലെ അംഗങ്ങൾ കൊണ്ടിരുന്നതായ നെഗറ്റീവ് ആസ്പെക്ട്സ് അവിടെ തന്നെ നിർത്തുന്ന ഒരു കൃപ നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ അങ്ങനെ മറ്റാളെ നോക്കരുതെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ. ഇനിയും നമ്മൾ ക്രമക്കേട് കണ്ടാൽ വേറൊരാള് അത് മറ്റൊരാളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ വചനപ്രകാരം താഴ്ത്തുവാനുള്ള വിനയം ഇന്ന് പകൽക്കാരി ഏറ്റെടുക്കാം. ഞാൻ ഭർത്താവാണെന്ന് പറഞ്ഞ്, അല്ലെ ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞ് അവിടെ പ്രത്യേക ഒരു പ്രിവിലേജ്, തെറ്റായ കാര്യത്തിന് വേണ്ടി പ്രിവിലേജ് ഏറ്റെടുക്കണ്ട. തീരുമാനിക്കാമോ? നിങ്ങൾ എഗ്രി ചെയ്യുന്നെങ്കിൽ ആമേൻ പറഞ്ഞാൽ. പ്രയാസമുള്ള കാര്യ പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. എ പെർവേഴ്സ് ഹാർട്ട് വിൽ ബി അവേ ഫ്രം മീ. വക്രഹൃദയം. ബ്രദർ, ഹൗ മച്ച് ടൈം മോർ ഫോർ അസ്? 15 മിനിറ്റ്സ് മോർ. ഓക്കെ. എന്തുവാണ് ഈ വക്രഹൃദയം? നേരത്തെ പറഞ്ഞു, ഹൃദയത്തിന്റെ കപടമില്ലായ്മയെ പറ്റി. വക്രഹൃദയം എന്ന് പറയുന്നത് ഏതാണ്ട് ആ കപടമുള്ള ഹൃദയത്തോട് അടുത്തതാണ്. എങ്കിലും പുറമേ കാണിക്കാതെ അകമേ സ്പൗസിന് ദോഷം ചെയ്തൊക്കെ ഓണം, സ്പൗസിന് അപമാനം വരുത്തത്തൊക്കെ ഓണം, റിലേറ്റീവ്സിന് ദോഷം ചെയ്തൊക്കെ ഓണം. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കും. വേറെ ആർക്കെങ്കിലും വക്രതയും ഉണ്ടെന്നുള്ളതല്ല, ദൈവസേന ഇരുന്നുകൊണ്ട് നമുക്ക് പറയാം, എന്റെ ദൈവമെ കുടുംബ ജീവിതത്തിൽ വക്രഹൃദയം എന്നോടാകുന്നിരിക്കും. എങ്ങനെയായി വക്രഹൃദയം? വക്രഹൃദയത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പല പ്രായോഗികമായ പല കാര്യങ്ങളും, ഒന്ന് അസൂയ. ഭർത്താവും ഭാര്യയും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആർക്കാ കൂടുതൽ ശമ്പളം? കൂടുതൽ ശമ്പളം ഉള്ള ആള് എനിക്കതുകൊണ്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ മറ്റേ ആള് നിനക്ക് കൂടുതലുള്ളത് കൊണ്ട് വിശ്വാസരുടെ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. കുടുംബജീവിതത്തിൽ തകരാറുള്ള ഒരു കേസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. വിശ്വാസരുടെ കാര്യമല്ല ഈ പറയുന്നത്. ഉദാഹരണം, വെളി നടന്ന ഉദാഹരണം, ഭർത്താവും ഭാര്യയും രണ്ടുപേരും ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. ഭർത്താവ് റിട്ടയർമെന്റ് ചെയ്തു. ഒരു കേസ് പറയുക, ഞാൻ ഭർത്താവ് റിട്ടയർമെന്റ് ചെയ്തു, ഭാര്യ റിട്ടയർമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വലിയ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗത്തിലിരിക്കുന്ന ഭാര്യയാണ്, ഒരു കനത്ത പെൻഷൻ കിട്ടും ആ സഹോദരിക്ക്. എന്നാൽ പെൻഷൻ പറ്റുന്നതിന് ചില മാസങ്ങൾക്ക് മുമ്പ് നിർബന്ധമായി അവരുടെ ജോലി അവസാനിപ്പിച്ച് അവരെ പിരിച്ചുവിട്ടു ഭർത്താവ് തന്റെ ഇനിഷ്യേറ്റീവിൽ. കാരണം എന്താണെന്ന് അറിയാമോ? തുടർന്നുള്ള ജീവകാലം മുഴുവനും ഇനിപ്പെന്തായ പെൻഷൻ ഇപ്പൊ ആ സഹോദരിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അനുസരിക്കുകയില്ലായിരിക്കും. അതെനിക്കറിയാം. ഏതായാലും ഭർത്താവ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് ഭാര്യമാരും സെൽഫ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇത് ഉദാഹരണം ഇത് ഏറ്റെടുത്താട്ട് ആ ഭാര്യയുടെ പെൻഷൻ കിട്ടാതെ വന്ന ആ ഭാര്യയെ മുടക്കിയത് ആ ഒരു കേസ് കാണാനിടയായി. എന്തിനാ ഇവിടെ പറയുന്നത്? ഒരു വക്രഹൃദയമാണ്. നമ്മളൊന്നും ഇത്രയൊന്നും ചെയ്തില്ലെങ്കിലും മലാഖി പ്രസംഗത്തിലെ കാര്യം എടുത്തു പറഞ്ഞല്ലോ, ഭർത്താവിന്റെയും ഭാര്യയുടെയും മധ്യേ ദൈവം സാക്ഷിയാണെന്നുള്ള അറിഞ്ഞാലും, അതുകൊണ്ട് കുടുംബജീവിതത്തിൽ നമ്മൾ വക്രത മുന്നോട്ട് കൈവച്ചാൽ ദൈവത്തിന് നമ്മൾ കണക്ക് പറയേണ്ടി വരും. സ്തോത്രം. നമുക്ക് ആർക്കും അങ്ങനെ ഇല്ല. എന്നാൽ തീരുമാനം നമുക്ക് ചെയ്യാം. എന്ത്? വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. യിരമ്യാവിന്റെ പ്രവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ജനേസിസ് ആറാം അധ്യായത്തിൽ തന്നെ ദൈവം പറയുന്നുണ്ടല്ലോ, മനുഷ്യന്റെ ഹൃദയത്തില് ആ നിരീഹം, അവന്റെ ഹൃദയ വിചാരങ്ങൾ എന്നാൽ പോലും ദോഷമുള്ളതാണ്. നമുക്കൊക്കെ മനുഷ്യനായ ഹൃദയമില്ലേ? എന്നാൽ നമ്മുടെ ഇണയെ പറ്റി ഒരു ദോഷമുള്ള ചിന്ത ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാതിരിക്കത്തക്കവണ്ണം ഇന്ന് മുതൽ കാലം നമുക്ക് എല്ലാം ദൈവം ഭാഗം നമുക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഒരു പേര് എന്നോട് അകന്നിരിക്കുന്നുള്ളതാണ് അവന്റെ തീരുമാനം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എല്ലാവരും നമ്മുടെ ഹൃദയത്തെ അറ്റൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ പൗഡറും സെന്റും ഒക്കെ ഇട്ട് നമ്മൾ മോഡിയായിട്ട് പലപ്പോഴും നമ്മെ തന്നെ മിനുക്കുന്നുണ്ട് ഇല്ലേ? നല്ല സാരി വാങ്ങിച്ചെടുക്കുന്നുണ്ട്, നല്ല ഷർട്ടും പാൻറും ഒക്കെ ഇടുന്നുണ്ട്. എന്നാൽ കുടുംബജീവിതത്തിലെ ഹൃദയത്തിന്റെ അവസ്ഥയൊന്നും മിനുക്കാനായിട്ട് ചില മിനിറ്റുകൾ എടുക്കാമോ? ഹല്ലേലൂയ. ഒരുപക്ഷെ പ്രാർത്ഥിക്കാനൊരു സമയം എൽഡേഴ്സ് നമുക്ക് വേർതിരിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിലെ നമ്മുടെ ആ ഹൃദയത്തിന്റെ അവസ്ഥ എങ്ങനെയെങ്കിലും എനിക്ക് കഴിഞ്ഞു പോയാൽ അതിന് അപ്പുറത്തൊന്നും വേണ്ട. എന്റെ ഭാര്യയുടെ കാര്യം എന്തെങ്കിലും ആകട്ടെ, ഭർത്താവിന്റെ കാര്യം എന്തെങ്കിലും ആകട്ടെ, കുഞ്ഞുങ്ങളുടെ കാര്യം എന്തെങ്കിലും ആകട്ടെ, ഈ ഒരു ചിന്ത നമുക്കുണ്ടോ? അവരവരുടെ കാര്യം മാത്രം നോക്കിയ ഒരുപക്ഷെ വക്രഹൃദയം എന്ന് പറയാൻ ഒക്കില്ല. എങ്കിലും അത്ര ശ്രേഷ്ഠമായ ഹൃദയം ഇല്ലാത്ത ഒരു കേസായിരുന്നു ഹിസ്കിയാവിന്റെ ഹൃദയം. ഹിസ്കിയാവിന് നർമ്മപരമായ രോഗം പിടിച്ചു. മരിച്ചു പോകാൻ ദൈവം പറഞ്ഞു. എന്നാൽ പ്രാർത്ഥന കൊണ്ട് 15 വർഷം കൂടെ അവന് ജീവൻ നീട്ടിക്കൊട്ടു. അപ്പൊ ഹിസ്കിയാവ് രോഗസൗഖ്യമായി കഴിയുമ്പോൾ ബാബേലിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഹിസ്കിയാവിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു. അപ്പൊ പ്രവാചകൻ ചെന്ന് ചോദിച്ചു, നീ അവരെ എന്തൊക്കെ കാണിച്ചു? ഒന്നും കാണിക്കാതെ പറ്റിട്ടില്ല, ദൈവത്തിന്റെ ആലോചനയിൽ എല്ലാം കാണിച്ചെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞ വാക്ക്, ഈ ഇതിലെന്തുകൊണ്ടാ അവനെ കാണിച്ചത്? ഈ കാണുന്നതെല്ലാം ബാബേലിൽ കൊണ്ടിരുന്നതായ കാലം വരുന്നു എന്ന് പറഞ്ഞപ്പോ ഹിസ്കിയാവ് പറഞ്ഞ കാര്യം അത് അവനെ മനസ്സിലായി. തന്റെ കാലത്ത് അത് സംഭവിക്കുകയില്ല, തങ്ങളുടെ മക്കളുടെ കാലത്ത് മാത്രമേ സംഭവിക്കുന്നെന്ന് പറഞ്ഞപ്പോ ഹിസ്കിയാവ് പറഞ്ഞ വാക്ക്, എന്റെ കാലത്ത് സമാധാനം ഉണ്ടാവുമല്ലോ, അത് മതി. നിങ്ങൾക്കറിയാമോ, ഹിസ്കിയാവിന് മകനായ മനശ്ശെ ദൈവം നീട്ടിക്കൊടുത്ത് 15 വർഷത്തിനിടയ്ക്ക് ഉണ്ടായ ഒരു കുട്ടിയാണ്. ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും നീചനും ദുഷ്ടനുമായിട്ടുള്ള രാജാവ് ഈ ദൈവഭക്തനായ ഹിസ്കിയാവിന്റെ മകനായ മനശ്ശെയായിരുന്നു. കാര്യം മനസ്സിലായോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് ജീവിച്ചാൽ മതി, അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും വന്നോട്ടെ ചിന്തിക്കുന്നത് അതൊരു ശരിയായ ഹൃദയമല്ല. അടുത്ത തലമുറകൾക്ക് വേണ്ടി അബ്രഹാം ഏറ്റെടുത്ത ആ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത അതിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. തനിക്ക് സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതാത്തവൻ വിശ്വാസം വിട്ടുകളഞ്ഞ അവിശ്വാസിയേക്കാൾ അധികനായിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വക്രത പലരീതി വെളിപ്പെടുത്തി ഇന്നത്തെ കാലം ദൈവമില്ലാതെ നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തില് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒന്നുകൂടെ താഴ്ത്താം. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അതിവേഗയോടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ എന്താ പറയുന്നത്? അവിടെ ഒരു ഒരു സ്ലാൻഡറിനെ പറ്റി പറയുകയാണ്. എന്താ പറയുന്നത്? കൂട്ടുകാരനെ പറ്റി. ആ വായിച്ചാട്ടെ, ഒന്ന് വായിച്ചാട്ടെ. കൂട്ടുകാരനെ പറ്റി ഏഷ്ണി പറയുന്നതിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടിക്കലി എന്തുവാ? നമ്മുടെ വീട് ഒരിക്കലും ഒരു ഗോസിപ്പിന്റെ സ്ഥലമാകരുത്. നമ്മുടെ വീട് വീട്ടിന്റെ വെളിയിൽ ഒരാളുടെ കുറ്റം പറയുന്ന സ്ഥലമാകരുത്. അനേക കുടുംബങ്ങളിൽ പിള്ളേർ വഷളാകാൻ കാര്യം, സഭായോഗം കഴിഞ്ഞിട്ട് വിശ്വാസികളുടെ വീടുകളിൽ പിള്ളേർ വഷളാകാൻ കാര്യം, സഭായോഗം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് സഭയിൽ വന്നായ ആളുകളുടെ കുറ്റം ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ആ സാക്ഷ്യം പറഞ്ഞു കിട്ടില്ല, ആ അച്ഛൻ അങ്ങനെ ആയിരുന്നു, ഈ അമ്മാമ്മ അങ്ങനെ ആയിരുന്നു, എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നത്. ഓർക്കുക, നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് മറ്റൊരാളുടെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ വീടിനെ നശിപ്പിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക ചെയ്യുന്നത്. മറ്റൊരാളിനെ പറ്റിയുള്ള കുറ്റം പറയാനുള്ള സ്ഥലമല്ല നമ്മുടെ വീട്. ഇനിയും അങ്ങനെ ശുശ്രൂഷ പോലും നിങ്ങളെ ഏൽപ്പിച്ചില്ല എങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഏറ്റെടുക്കാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോ മറ്റുള്ളവരെ പറ്റിയുള്ള ഏഷ്യണി നമ്മുടെ വീടിനെ നശിപ്പിക്കുന്നതാണെന്ന് അറിഞ്ഞാലും അതിനകത്ത് നമ്മൾ പ്രൈഡ് കണ്ടെത്തരുത്. അവര് ചേർന്നവിടെ പറയുകയാണ്, ദേശത്തിലെ ബിസിനസ്മാർ എന്റെ കൂടെ വസിക്കേണ്ടതിന് എന്റെ കണ്ണ് എവിടെയായിരിക്കുന്നു? അവരുടെ മേലായിരിക്കുന്നു. അവ വീട്ടിലിരുന്നോട് വീട്ടിലുള്ള എല്ലാ ദൈവത്തിയെല്ലാം ആ വീട്ടിലെ അങ്ങനെ എല്ലാവരുടെയും കണ്ണ് എങ്ങോട്ടാ? വീടിന് വെളിയിലേക്കാ. ഒന്നും കിട്ടാൻ വേണ്ടിയാണോ? അല്ല, വീടിന്റെ നന്മ ദേശത്തിലെ ദൈവമക്കളുമായിട്ട് പങ്കിടുവാൻ. ആ വീടിന് ആ വീടിനേക്കാൾ ഉയർന്ന ഒരു ലക്ഷ്യമുണ്ട്. ഈ ദൈവഭക്തന്മാർ ഒന്നാമതായി നിങ്ങളുടെ സഭയാണ്, രണ്ടാമതായി എല്ലാ ദൈവമക്കളുമാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി ദൈവത്തിന്റെ ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാവരുമാണ് എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു ഭവനം. ആ ഭവനത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ഭവനത്തിന് ആ ഭവനത്തെക്കാൾ വലിയ ലക്ഷ്യമുണ്ട്. സ്തോത്രം. നമുക്കൊക്കെ അറിയത്തില്ലയോ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നോ? ഒരു ഗസ്റ്റ് വരുമെന്ന് അറിഞ്ഞാൽ നമ്മുടെ വീട് കുറച്ചുകൂടി മേലുമില്ലേ? ഇല്ലേ? ഏറ്റവും പറഞ്ഞത് ആ മുൻവശത്തെ മുറിയിലെ കസേരയിൽ അഴിഞ്ഞു കിടക്കുന്നതായ കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയിടും, ഇല്ലേ? അപ്പോ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ വീട്ടിലേക്ക് വരുമെന്നറിയുന്ന ഒരു ദിവസം അല്ലെ ഒരു മണിക്കൂർ നമ്മുടെ വീട് മെച്ചമാണ്. അങ്ങനെയാണെങ്കിൽ ദേശത്തിലെ വിശ്വസന്മാർക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു വീട് അതിന്റെ നില മുകളിലോട്ട് പോവുകയില്ലേ? പോവുകയില്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ വീടിന് വേണ്ടി മാത്രമാണോ? എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഇതിന് അപ്പുറത്തൊന്ന് കാണാൻ നിങ്ങൾക്കൊന്ന് കഴിയുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ദേശത്തിന് വേണ്ടി ഉപയോഗിക്കും. ദേശത്തിന് വേണ്ടി അവർ ദൈവത്തിന് വേണ്ടി പ്ലാൻ അതിനകത്തുണ്ട്. എല്ലാ തലകളും മണക്കിയാത്ത എല്ലാ തലകളും പ്രാർത്ഥിക്കാൻ പോവുക. നമ്മള് ഇന്നേക്കാൾ ഏകദേശം 9-10 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിനോടുള്ള ബന്ധത്തിലെ തീരുമാനങ്ങളായി നമ്മൾ ഇവിടെ കേട്ടു. ഈ കാര്യങ്ങളെല്ലാം വേറെ ഒന്നായിട്ടൊന്ന് പറയാൻ പോവുക. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ സമയത്ത് നമ്മുടെ വീടിനെ നമ്മുടെ കുടുംബത്തെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും തീരുമാനം ചെയ്യാം. ഒന്നാമതായി നമ്മെ അതോട് ചേർന്ന് നമ്മുടെ കുടുംബത്തെ ദൈവമുമ്പാകെ നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ എന്തൊരു തരം നോക്കിയാട്ട് എന്തൊരു പ്രാർത്ഥിച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങയുടെ ഹിതത്തിനെതിരായിട്ട് എന്റെ ഹിതം ഞാൻ പലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ ഹിതത്തിന് അനുകൂലമായിട്ട് ഞാനിവ എന്റെ ഹിതത്തെ ഉപയോഗിക്കുന്നു. ഞാൻ അങ്ങയുടെ മുമ്പാകെ ഐബിൾ എന്ന് പറയുന്നു. നന്മയുടെ കാര്യത്തിൽ ഹല്ലേലൂയ, സത്യത്തിന്റെ കാര്യത്തിൽ, വചനം അനുസരിക്കുന്ന കാര്യത്തിൽ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ, ശ്രമിക്കുന്ന കാര്യത്തിൽ, സ്നേഹിക്കുന്ന കാര്യത്തിൽ എല്ലാം ഞാനിത ഐബിൾ ഞാനിത തീരുമാനമെടുക്കുന്നു. കർത്താവേ, ആരാധനയ്ക്കൊരു മോഡലായിരിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആരാധനയ്ക്കൊരു മോഡലായി മഹിമപ്പെടുത്തുകയും നാം എല്ലാവരും നാമത്തെ ഉയർത്തുക എന്നിങ്ങനെ മറ്റുള്ളവരെ വിളിക്കുന്ന ആളായി തീരുവാൻ ഞാനിത എന്നെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അതേ കർത്താവ്, ഞാൻ എന്റെ ഭവനത്തിൽ തുടങ്ങി ഒരു ആരാധനയുടെ കേന്ദ്രമാകുവാനായിട്ട് ഞാനിവ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും ഉയർത്തി പറയാം. എന്റെ വീട്ടിലെ ആരാധന അത് ശരിയല്ല കർത്താവ്, എനിക്ക് വേണ്ടതൊന്നും കർത്താവിനെ ആരാധിക്കാൻ കഴിയുന്നില്ല, ഞാൻ വേണ്ടതുപോലെ ഇരുന്ന് ആരാധിക്കുന്നില്ല, മറ്റുള്ളവർക്കിനെ ചേർന്ന് ആരാധിക്കുന്നതൊക്കെയൊന്നും ഞാൻ സമയം വേർതിരിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഒരു ദൈവിക ആരാധന വെളിപ്പെടുവാൻ ഞാനിവ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. ഹല്ലേലൂയ. കർത്താവേ, കപടമായിട്ടുള്ള നിലപാട് ഞാൻ ചില കാര്യങ്ങളിൽ എടുത്തിട്ടുണ്ട്, ഞാനിവ ഓർക്കുന്നു, എന്നാൽ തിരുത്തണമേ. കർത്താവേ, എന്നോട് തിരുത്തലുകൊണ്ട് സ്തോത്രം. ഞാൻ അക്കാര്യം തിരുത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിലും സ്ട്രേറ്റ് ഫോർവേഡ് ആകുവാൻ, എല്ലാത്തിലും നേരെയാകുവാൻ ഞാനിത എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ യാതൊരു കാരണവശാലും സത്യത്തിനെതിരായ ഒരു കാര്യത്തിൽ എന്റെ സ്പൗസിനോടോ എന്റെ കുഞ്ഞുങ്ങളോടോ ഞാൻ ഇടപെടുകയില്ല എന്ന് നമുക്ക് ദൈവമിന്റെ ആകെ ഏറ്റെടുത്ത് പറയാം. ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ മറ്റൊരു സാക്ഷിയാണ്, ഞങ്ങളെ അവിടുന്ന് കാണുന്നു. അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ കാണുമുള്ള ബോധത്തോടെ കർത്താവ് ഞാനിവ എന്നെ തന്നെ സമർപ്പിക്കുന്നെന്ന് നമുക്ക് ഏറ്റുപറയാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ. അങ്ങയെ സ്വീകരിക്കാനായിട്ട് ഞങ്ങളുടെ വീട് ഇതുവരെയും വേണ്ടവണ്ണം ഒരുങ്ങിയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നവരാകുവാനായിട്ട് ഞാനിവ എന്നെ തന്നെ സമർപ്പിക്കുന്നെന്ന് നമുക്ക് ദൈവത്തോട് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ, ഹൃദയത്തിന്റെ പരമാർത്ഥതയോടെ ഞാൻ ഇനി നടക്കും. ഞാൻ യെസ് എന്ന് പറഞ്ഞാൽ യെസ് ആയിരിക്കും. ഞാൻ നോ എന്ന് പറഞ്ഞാൽ നോ ആയിരിക്കും. ഞാൻ കപട്യമായി സംസാരിക്കില്ല എന്ന് ദൈവമുണ്ടാകെ നമുക്ക് തീരുമാനം ചെയ്യാം. കർത്താവേ, യോജ്യമല്ലാതെ എന്ന് എന്റെ കണ്ണിന് മുമ്പാകെ ഞാൻ വെൽക്കുകയില്ല. യോജ്യമല്ലാത്ത കാര്യങ്ങള് എന്റെ കണ്ണിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. അതെന്റെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയില്ലാത്തതായിട്ടുണ്ട്, അത് മറ്റുള്ളവർക്ക് മാതൃകയില്ലാത്തതായിട്ടുണ്ട്. കർത്താവിനെ ക്ഷമിക്കണമേ. തുറന്നുള്ള ജീവിതത്തിൽ അങ്ങനെ വചനപ്രകാരം യോജ്യമായത് മാത്രം എന്റെ മുമ്പാകെ വയ്ക്കുവാൻ ഞാനിത് എന്നെ തന്നെ സമർപ്പിക്കുമെന്ന് കർത്താവിനോട് നമുക്ക് പറയാം. കർത്താവേ, വചനത്തിന് വിപരീതമായ കാര്യങ്ങളെ എനിക്കങ്ങനെയുള്ള വെറുപ്പ് ഞാൻ പ്രകടിപ്പിക്കാനുള്ളതായ എന്റെ തീരുമാനം, ഹല്ലേലൂയ, അതിനെനിക്ക് ശക്തി തരണമേ. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹിക്കുന്നു എന്ന പാപത്തെ വെറുക്കുവാൻ, ആ പാപത്തെ അത് തെറ്റാണെന്ന് എടുത്തു കാണിക്കുവാനുള്ള കൃപ, അത് വ്യക്തികളോടുള്ള ദേഷ്യം അല്ല എന്ന് കാണിക്കുവാനുള്ള കൃപ കർത്താവെ എനിക്ക് തെരുമാറാകണമേ. അങ്ങനെ ജീവിതങ്ങളെ രക്ഷിപ്പാൻ എന്റെ കുടുംബത്തിലെ അംഗങ്ങളെയും മറ്റുള്ളവരെയും അവരെ നാശത്ത് വീണ്ടെടുക്കുവാൻ കർത്താവെ എനിക്ക് കൃപ പെരുമാറാകണം. അതിനുള്ള ധൈര്യം എനിക്ക് തെരുമാറാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആലയത്തെ ശുശ്രൂഷിക്കുവാൻ, ആലയത്തെ ശുദ്ധീകരിക്കുവാൻ ചമ്മത്തിയെടുത്ത യേശുവിന്റെ ശക്തി കർത്താവെ എന്റെ കുടുംബത്തിൽ എനിക്ക് പെരുമാറാകണേ. പിതാക്കന്മാർ പ്രാർത്ഥിച്ചാട്ടെ. യെസ്, ഹല്ലേലൂയ. Praise the Lord. മറിച്ചുണ്ടവനെ മറിച്ചിടുവാൻ, ഓ വെളിയിൽ വെളി എഴുതുകളേണ്ടവനെ എഴുതുകളയുവാൻ, ഹല്ലേലൂയ. എന്റെ വീട് ദൈവത്തിന് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുവാൻ കർത്താവേ അതിനെ ശുദ്ധീകരിക്കാനായിട്ട് എനിക്ക് കെൽപ്പ് തരണമേ. എനിക്കതിന് ശക്തി പെരുമാറാകണമേ. ഹല്ലേലൂയ. എന്റെ ആ വിശുദ്ധ വെറുപ്പ്, അശുദ്ധമായ കാര്യങ്ങളിലുള്ളതായ എന്റെ വിശുദ്ധ വെറുപ്പ് പ്രകടിപ്പിക്കാൻ എനിക്ക് കൃപ പെരുമാറാകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹാലലൂയ, പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തില് മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. ഇനിയും ഒരിക്കലും മറ്റൊരാളുടെ കുറ്റം പറയുവാൻ ഞങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം ഉപയോഗിക്കാതിരിക്കാനായി ഇവ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹാലലൂയ. അതേ കർത്താവേ, ദൈവമക്കളെ ശുശ്രൂഷിക്കുവാൻ, അങ്ങേ ഭയപ്പെടുന്ന ആളുകളെ ശുശ്രൂഷിക്കുവാൻ, ദേശത്ത് കർത്താവിന്റെ നാമത്തിൽ നിലകൊള്ളുവാനായിട്ട് ഞങ്ങളുടെ ഭവനത്തെ ഒരുക്കുമാറാകണമേ. ഒന്നാമതായി അങ്ങയ്ക്കും, രണ്ടാമതായി ദൈവമക്കൾക്കും വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ഭവനം എന്റെ ഭവനമാകുവാനായി ഞാനിത് എന്നെ തന്നെ സമർപ്പിക്കുന്നെന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ